വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വിധങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വീണ്ടും ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 1 അധ്യായം 26 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെയാണ്. 26-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. വളരെ മനോഹരമായ ചില വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. റൂഷിൻ്റെ വചനം ഭോഷത്വമെന്ന് ലോകജ്ഞാനികളിൽ പലർക്കും തോന്നിയെങ്കിലും ദൈവിക വിളി വളരെ ഗൗരവത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചവർ അനേകരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജ്ഞാനികളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു, ശാസ്ത്രിമാരെപ്പറ്റി നമ്മൾ ചിന്തിച്ചു, അവരുടെ ചിന്താഗതികളെ നമ്മൾ പറ്റി പഠിച്ചു. ലോക അഭിപ്രായ പ്രകാരമുള്ള ജ്ഞാനികളും ബലവാന്മാരും കുലീനന്മാരുമല്ല ദൈവവിളി കേട്ടനുസരിച്ചത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, വിളിയെ ശ്രദ്ധിക്കുവാൻ. ഇവിടെ കൊരിന്ത് സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ ബലഹീന വശത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഈ കൊരിന്ത് സഭയിലുള്ളവർ ഏത് വിധത്തിലുള്ളവരാണെന്ന് ഇവിടെ പൗലോസ് പറയുന്നു. 25-ാം വാക്യത്തിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് കൊരിന്ത്യ സഭ. മൂന്ന് വിധത്തിലുള്ള വിളിയെപ്പറ്റി വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി, വിശുദ്ധ വിളി. 1 തിമൊഥെയോസ് 1:9 ദൈവത്തിൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം വിശുദ്ധ വിളിയാൽ ദൈവം വിളിച്ചിരിക്കുന്നു. 2-ാമതായി, സ്വർഗീയ വിളി. എബ്രായ ലേഖനം 3:1 നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. അതുകൊണ്ട് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. മറ്റൊരു വിളിയെപ്പറ്റി പറയുന്നത് പരമവിളിയാണ്. ഫിലിപ്പിയ ലേഖനം 3:14 ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി പിമ്പിലുള്ളതെല്ലാം മറന്ന് ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഈ 26-ാം വാക്യം ഒരു ചോദ്യമായി നമ്മൾ ചോദിച്ചാൽ അതിനൊരു യാഥാർത്ഥ്യത കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനുപരിയായി ഒരു ഉപദേശമായി, അല്ലെങ്കിൽ കൊരിന്ത് സഭയെ തൻ്റെ ജീവനതുല്യം സ്നേഹിച്ച പൗലോസ് അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പോരായ്മകൾ അല്ലെങ്കിൽ താഴ്ചകൾ കാണുമ്പോൾ, താൻ അധ്വാനിച്ച ദിവസങ്ങളെ ഓർത്തുകൊണ്ട്, ജാതികളിടയിൽ ആ സഭ സ്ഥാപിക്കാനിടയായ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആ സഭ സ്ഥാപിക്കാനിടയായപ്പോൾ അനേക ഭീഷണികൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിലനിർത്തിയ ദൈവീയ കൃപയെ പൗലോസ് ഓർക്കുന്നതായിട്ട് ഞാനിവിടെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ആ വിളി, പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക: സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുവിൻ. നാം വിളിക്കപ്പെട്ടത് കേവലം മാനുഷിക ശബ്ദത്താലല്ല, പൗലോസ് കേട്ട ശബ്ദം ഒരു മാനുഷിക ശബ്ദമല്ല. ആ കേട്ട ശബ്ദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പൗലോസ് തൻ്റെ സഹവിശ്വാസികളെ കൂട്ടുവേലക്കാരെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ഏത് വിളിക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഈ സഭയിൽ കടന്നു വരുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദൈവം എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ജീവിതയാത്ര ചെയ്യുവാൻ വേണ്ടി ക്രിസ്തു നമുക്ക് ഒരു മാതൃകയായി തീർന്നു. വചനം പറയുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നതിന് പൗലോസ് തയ്യാറായി. പിൻപിലുള്ള സന്തോഷമോ ദുഃഖമോ ഓർത്ത് സന്തോഷിച്ചും ദുഃഖിച്ചും നിൽക്കാതെ സകലവും മറന്നെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ഒട്ടക്കളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു വിശ്വാസിക്ക് ഓടി വിജയം കണ്ടെത്തുവാൻ കഴിയുള്ളൂ. ദൈവ വിളിക്ക് യോഗ്യമാം വണ്ണം സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതിന് ഓരോ വിശ്വാസിയും നമ്മുടെ വിളിയെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ ഞാൻ മുമ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവരാജ്യത്തിനും ദൈവമഹത്വത്തിനും യോഗ്യമായി നടക്കേണ്ടതിനാണ്. ഒന്ന് തെസ്സലോനിക്കേ ലേഖനം 2:11 ദൈവ മക്കൾ എന്ന അവകാശം നൽകേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കും ഒരു ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. വിശുദ്ധ വിളിയാൽ ദൈവം വിളിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കേണ്ടതിനും അവസാനം വരെ തൻ്റെ വിളിയെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറക്കേണ്ടതിനുമാണ്. വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ അനേക ദൈവദാസന്മാരെ ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിനെ വിളിച്ചു, ശമുവേലിനെ വിളിച്ചു, ശിംശോനെ വിളിച്ചു, ദാവീദിനെ വിളിച്ചു. ഇങ്ങനെ ഓരോ വ്യക്തിയുടെ വിളി നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ വിളിച്ച വിളിയെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ജീവിത പടകുകളെ നീക്കുവാൻ അവർ ശ്രദ്ധിച്ചു. അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാനാണ്, അതായത് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ്. യഹൂദജാതികളുടെ ബിരുദന് വേണ്ടി ദൈവം മോശയെ വിളിച്ചു. മോശയുടെ കാലശേഷം തൻ്റെ ജനത്തെ വീണ്ടും ധൈര്യത്തോടെ നടക്കേണ്ടതിന് യോശുവയെ വിളിച്ചു. മിദ്യാനിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഗിദെയോനെ വിളിച്ചു. ഇങ്ങനെ അനേക ദൈവിക വിളിയെപ്പറ്റി വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ വിളി ഏറ്റെടുത്തവർക്ക്, അത് ധൈര്യമായി ഏറ്റെടുത്തവർക്ക് അവരുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. അതുകൊണ്ട് പൗലോസ് ഈ വാക്യം ഇവിടെ ഉദ്ധരിക്കുമ്പോൾ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ആ വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ആ വാക്ക് അവിടെ എഴുതുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ കൂടി കടന്നു പോയത് ഞാൻ ചിന്തിക്കുകയാണ് ഈ പറയപ്പെട്ട വിശ്വാസ വീരന്മാരുടെ ഒരു ചങ്ങലയാണ്. ആരംഭം മുതൽ ചിന്തിക്കുമ്പോൾ, ഓരോ വ്യക്തികളോട് ചിന്തിക്കുമ്പോൾ, ആ വിളികളെ, അവരെ വിളിച്ച വിളി, ദൈവം അവരെ വിളിച്ചുവെങ്കിൽ, അവരെ നിലനിർത്തിയെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തിയാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വിളിയെ ഓർത്തുകൊള്ളണം. ദൈവം നിങ്ങളെ വിളിച്ചുവെങ്കിൽ ആ വിളി നിലനിർത്തുവാൻ, ആ വിളിയുടെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം സർവശക്തനാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിളി ഒരു സൈഡിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഓരോ കക്ഷി തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകുവാൻ ഇടയാകരുത് എന്ന് പൗലോസ് ഇവിടെ അപേക്ഷിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സംബോധന ചെയ്യുമ്പോൾ അവരുടെ വിളിയെ പരിശോധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വിളി എന്നതിന് അവരുടെ അവസ്ഥ എന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുന്നത്. ശ്രദ്ധിക്കുക, പൗലോസ് സഭ പൗലോസ് അവരെ പറയുമ്പോൾ കോരിന്ത് സഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒന്നാം വാക്യത്തിൽ പ്രകാരം വായിച്ചു, ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, ഇങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവിക കൃപ നിമിത്തം എപ്പോഴും നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് അടുത്ത വാക്യമാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭ. അതിന് നേരെ വിപരീതമായിട്ടാണ് ആയിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തു ചെയ്തു? അവർ കക്ഷി തിരിഞ്ഞു. ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ പേരിൽ ഓരോ കക്ഷികൾ ഉണ്ടാക്കി ഓരോ വ്യക്തികളെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ഇടയായിത്തീർന്നു. ക്രൂശൻ്റെ വചനം അവർക്ക് പ്രസംഗിച്ച് കേട്ട വചനം അവർക്ക് ഏതുമില്ലാതെയായിത്തീർന്നു. അവർ കേട്ട വചനം അവർ മറന്നു കളഞ്ഞു. വചനത്തിനെതിരായി അവർ പ്രവർത്തിച്ചു തുടങ്ങി. പൗലോസ് ലീഗ പറഞ്ഞല്ലോ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തതായി ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയെ പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്, വീണ്ടും പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളെ വിളിച്ച വിളിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾ കാണുവാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഭിന്നതകൾക്ക് നിങ്ങളിപ്പോൾ പറയുന്ന ഭിന്നതകൾക്ക് യാതൊരു അടിസ്ഥാനമില്ലാതായിത്തീരും. അവരുടെ ഒരു സ്വയ പരിശോധനയ്ക്ക് വേണ്ടി അപ്പോസ്തലൻ പൗലോസ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ അവിടെ നിന്ന് കടന്നു പോകുമ്പോഴുള്ള അവസ്ഥയും സഭ സ്ഥാപിച്ചതിന് ശേഷമുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വിളിയെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടോ? തുടർന്നുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ജ്ഞാനികൾ, ബലവാന്മാർ, കുലീനന്മാർ, അന്നത്തെ സമൂഹത്തിൽ ഉയർന്നിരുന്ന മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളെയാണ് ഇവിടെ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൊരിന്ത്യ സഭയിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ളവർ വളരെ കുറവായിരുന്നു. ദരിദ്രർ, എളിയവർ, പുറത്താക്കപ്പെട്ടവർ, സമൂഹത്തിൽ തരം താഴ്ന്നവർ എന്നിവർ ദൈവമുമ്പാകെ പ്രത്യേക പരിഗണനയാണെന്നുള്ളവരാണെന്ന ആശയം പഴയ നിയമത്തിലെ പിൽക്കാലത്തെ എഴുത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകപ്രകാരം ശ്രേഷ്ഠന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഒന്നുമില്ലാത്തവരെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ വിളിയെപ്പറ്റി ചിന്തിച്ചല്ലോ. ഈ വിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചിലരെ പെട്ടെന്ന് അടിയന്തരമായി രണ്ട് പ്രാവശ്യം പേര് ചൊല്ലി വിളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അബ്രഹാമിനെ, അബ്രഹാമേ അബ്രഹാമേ, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് വിലയേറിയ നിത്യവാക്തിത്വം നൽകേണ്ടതിനെ അബ്രഹാമിനെ വിളിച്ചു. അതുപോലെ തന്നെ യാക്കോബിനെ വിളിക്കുന്നതിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, യാക്കോബേ യാക്കോബേ, മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 10 വാക്യങ്ങൾ, മോശയെ ദൈവം രണ്ട് പ്രാവശ്യം വിളിക്കുന്നു. മോശയെ മോശയെ, പാലും തേനും ഒഴുകുന്ന കനാന് ദേശത്തേക്ക് ഇസ്രായേൽ നയിക്കുവാൻ ദൈവം അവിടെ മോശയെ വിളിക്കുന്നു. അതുപോലെ തന്നെ ശൗമേലിനെ വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 ശൗമേൽ 3-ാം അധ്യായം 10-ാം വാക്യം, ശമുവേലെ ശമുവേലെ, ദൈവം വിളിച്ചിട്ട് ഏലിയുടെ ഭവനത്തിലെ ശിക്ഷാവിധിയെക്കുറിച്ച് ദൈവം ശമുവേലിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ശൗലെ ശൗലെ എന്ന് വിളിച്ച് ശൗലിനെ ദൈവം രണ്ട് പ്രാവശ്യം വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി അപ്പോസ്തലൻ പൗലോസ് നേരത്തെ അവിടെ സൂചിപ്പിച്ചു. അടുത്തത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമൂഹത്തിലെ മൂന്ന് ഗ്രൂപ്പുകളെയാണ് അവിടെ കാണിക്കുന്നത്. പുരോഹിതന്മാർ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ എന്നീ യഹൂദ മേധാവികൾ ജ്ഞാനികളെന്ന് അവർ ചിന്തിച്ചിരുന്നു. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതുപോലെ ഗ്രീക്ക് തത്വജ്ഞാനികൾ വലിയ ജ്ഞാനികളാണെന്ന് അവർ ചിന്തിച്ചിരുന്നു. ലോകപ്രകാരം ജ്ഞാനികളായ ധാരാളം ആളുകൾ ഇന്നുമുണ്ട്. അവരാണ് ദൈവവിശ്വാസമില്ലാത്ത ജ്ഞാനികൾ, യഥാർത്ഥത്തിൽ മൂഢന്മാർ അല്ലെങ്കിൽ ഭോഷന്മാർ എന്ന് പറയുന്നത്. നമ്മൾ ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരെ, ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവരെ ദൈവം കൃപ നൽകി വിളിച്ചു വേർതിരിച്ചു, തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്ത് ലോകത്തെ സുവിശേഷീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം ഒരു യോഗ്യത നോക്കിയല്ല ദൈവം തൻ്റെ വിളിക്ക് വേണ്ടി, ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത്. ബലഹീനന്മാർ, എത്രയോ ബലഹീനരെ, എത്രയോ വിദ്യാഭ്യാസമില്ലാത്തവരെ സുവിശേഷ വേലകൾ നിർത്തി ദൈവം അനേക ആയിരങ്ങളെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. ശിഷ്യന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരുണ്ടായിരുന്നു. അവരുടെ മധ്യത്തിൽ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ അയച്ചുവെങ്കിൽ അനേക ആത്മാക്കൾ നേടിയെടുക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. ബലഹീനരെ ശക്തരാക്കി സുവിശേഷ വേലയിൽ നിർത്തി ജാതിയോ പാരമ്പര്യമോ കുലമോ നോക്കാതെ ലോകർക്ക് വെറുപ്പ് നികൃഷ്ടമെന്ന് തോന്നിയവരെ ദൈവം തൻ്റെ വിലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ വിളി, ഇത് രണ്ടും വളരെ കാര്യമായി പരിഗണിക്കേണ്ടതാണ്. ലോകക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ വിദ്യാഭ്യാസമോ ഉയരമോ സാമ്പത്തികമോ അവൻ്റെ മറ്റുള്ള ചുറ്റുപാടും നോക്കുമ്പോൾ ദൈവം ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഭോഷത്വമായതാണ്, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഭോഷത്വമായത്, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ബലഹീനമായത്, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കുലഹീനമായത്. ഇതിനെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ദൈവിക വിളിയെ മറുതലിക്കാതെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് ദൈവിക തിരഞ്ഞെടുപ്പ്. ദൈവം വിളിച്ചു, ദൈവം തിരഞ്ഞെടുത്ത അനേക വ്യക്തികളുണ്ട്. വചനം പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിനെ സ്വന്തം ജനമാക്കുവാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തു. ലോകത്തെ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തു. വിശ്വാസത്തിൽ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി വിശുദ്ധന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. വചനം പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 15:16 വാക്യം, ഫലം കായ്ക്കുന്നതിന് വേണ്ടി ദൈവം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 9:15 വാക്യത്തിൽ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായി നമ്മൾ കാണുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ നിമിഷം നമ്മൾ ചിന്തിച്ച പോലെ വിളിയും തിരഞ്ഞെടുപ്പും ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം നമ്മൾ വായിച്ചു, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. ലോകത്തിൽ ത്യജിക്കപ്പെട്ടവരെയും നിന്ദിതരെയും യേശു കൈക്കൊണ്ടു. തൻ്റെ ഇഹലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ പ്രവർത്തിയാൽ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. സമൂഹത്തിൽ തള്ളപ്പെട്ടവരാണ്, സമൂഹത്തിൽ ത്യജിക്കപ്പെട്ടവരാണ് ചുങ്കക്കാരും വേശ്യമാരും. ദൈവം അവരെ കൈക്കൊണ്ടു തൻ്റെ ശിഷ്യരാക്കി തീർത്തു. പാപികളെ ദൈവം കൈക്കൊണ്ടു. സമൂഹത്തിൽ തള്ളപ്പെട്ടവരാണ്, സമൂഹത്തിൽ കുലഹീനരായവരാണ്, അവരെ ദൈവം കൈക്കൊണ്ടു. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലായിരപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7:47 വായിക്കുന്നു, പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെ യേശു കൈക്കൊണ്ടു, ശമരിയക്കാരെത്തിയ സ്ത്രീയെ യേശു കൈക്കൊണ്ടു, ഭൂതഗ്രസ്തന്മാരെ ദൈവം കൈക്കൊണ്ട് അവർക്ക് വിടുതൽ കൊടുത്തു, ക്രൂശിലെ കള്ളനെ ദൈവം കൈക്കൊണ്ടു. ശ്രദ്ധിക്കുക, ലോകം തള്ളപ്പെട്ട ജീവിതങ്ങൾ, ലോകം കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണടച്ചപ്പോൾ ഈ ലോകത്തിലേക്ക് വന്ന കളവരി നാഥൻ തൻ്റെ കണ്ണ് തുറന്ന് ഈ പറഞ്ഞ ത്യജിക്കപ്പെട്ടവരെ കൈക്കൊണ്ടു. ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനികൾക്ക് അവരുടെ ജ്ഞാനം ലജ്ജയായിത്തീർന്നു. അതായത് ലോകപ്രകാരം പഠനമില്ലാത്തവരെയും അറിവില്ലാത്തവരെയും തൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. പിന്നീട് ദൈവം തൻ്റെ അറിവ്, ദൈവം തൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ മേൽ പകർന്നപ്പോഴേ ആയിരങ്ങൾ വിടുവിച്ചു. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നെങ്കിൽ ദൈവിക ജ്ഞാനം എത്രയോ അഗാധമാണ്. അപ്പോസ്തല പ്രവൃത്തിയെ കൊണ്ട് വലിയ സുവിശേഷ പ്രഘോഷണം നടത്തി ദൈവം അടിമകളും ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരെ ഈ ലോകത്തിലെ നിന്ന് തൻ്റെ സഭയിലേക്ക് വിളിച്ചു വേർതിരിച്ചു. എന്നാൽ പഠനത്തിൽ ഉന്നതരാവാരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ഗായോസ്, എരസ്തോസ്, റോമാ ലേഖനം 16-ാമത്തെ 23-ാം വാക്യത്തിൽ കാണുന്നവർ, ഇവർ സമൂഹത്തിൽ ഉന്നത സാന്നിധ്യമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ക്രിസ്പോസ് പള്ളിപ്രമാണിയായിരുന്നു. ലിയോനിസോസും അപ്പോസ്തല പ്രവൃത്തി 17:34, സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതി 13:6-12 വാക്യങ്ങൾ, ചില മാന്യ സ്ത്രീകൾ എന്നിവരും സമൂഹത്തിൽ സമ്പന്നരും ഉയർന്നവരുമായിരുന്നു. കൊരിന്ത്യരെ കുറിച്ച് 30-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. ക്രിസ്തു യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും മാത്രമല്ല വിശ്വാസിക്ക് ലഭിക്കുന്നത്, പിന്നെയോ അവൻ വസിക്കുന്ന അനുഭവമാണ്. യേശു ക്രിസ്തുവിനെ ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് എന്നിങ്ങനെ 4 രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവ പരിജ്ഞാനം, നീതീകരണം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് എന്നിവ രക്ഷയുടെ അനുഭവങ്ങളാണ്. ചില പണ്ഡിതന്മാർ യേശുക്രിസ്തുവിനെ ദൈവജ്ഞാനമായി എടുത്തുകൊണ്ട് നീതീകരണം, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് എന്നിവ ജ്ഞാനത്തിൻ്റെ വിവിധ വശങ്ങളായി, രൂപങ്ങളായി വ്യാഖ്യാനിക്കുന്നു. ഇവ രക്ഷയുടെ വിവിധ വശങ്ങളല്ല, പിന്നെയോ രക്ഷ എന്ന അനുഭവത്തെ വിശദമാക്കുവാൻ ഉപയോഗിക്കുന്ന വിവിധ രൂപങ്ങളാണ്. നീതീകരണം ഒരു ധാർമ്മിക ഗുണമായിട്ടല്ല, ദിവ്യമായ വിടുതലായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധീകരണം ഒരിക്കലും മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് ലഭിക്കുന്നതല്ല, പിന്നെയോ ക്രിസ്തുവിലും ആത്മാവിലും കൂടിയുള്ള ദൈവീക പ്രവർത്തന മൂലമാണ് ലഭിക്കുന്നത്. അകൃത്യം, അശുദ്ധി എന്നീ വാക്കുകൾക്ക് വിപരീതമായിട്ടാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടെടുപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അടിമ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു രൂപകമാണ് വീണ്ടെടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൽ കൂടി നിർവഹിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ വ്യക്തമാക്കുന്ന ഒരു സാദൃശ്യമായിട്ടാണ് പൗലോസ് ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റോമലേഖനം 3:24 വാക്യം, വീണ്ടെടുപ്പ് ഇവിടെ പാപമോചനമായി പറഞ്ഞിരിക്കുന്നു. 31-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ, പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നു. ഇത് സ്വതന്ത്രമായ ജിറമ്യ പ്രവചനം 9:23-24 വരെയുള്ള വാക്യങ്ങളാണ്. ജ്ഞാനിക്കോ ബലവാനോ നൽകുവാൻ കഴിയാത്തത് ദൈവം ക്രിസ്തുവിൽ കൂടി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ പ്രശംസിപ്പാൻ ഇവിടെ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, ദൈവം നമ്മെ വിളിച്ചപ്പോൾ ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനരായ നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോൾ നമ്മൾ പ്രശംസിക്കേണ്ടത് ഈ ലോകത്തിലെ ജ്ഞാനത്തിലല്ല, ഈ ലോകത്തിലെ തത്വസംഹിതയിലല്ല, ഈ ലോകത്തിലെ ധനത്തിലല്ല, പിന്നെയോ അതുകൊണ്ട് കർത്താവിൽ പ്രശംസിക്കുവാൻ പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. അവിടെ ഈ 1-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത് യിരെമ്യാൽ പ്രവചനത്തിൻ്റെ എടുത്തിട്ടുള്ള ഒരു ഉദ്ധരണിയിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജ്ഞാനത്തിൽ, നിങ്ങളുടെ അറിവിൽ നിങ്ങൾ പ്രശംസിക്കാതെ ക്രിസ്തുവിൽ പ്രശംസിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതോടുകൂടി 1-ാം അധ്യായത്തിൻ്റെ പഠനം അവസാനിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള അധ്യായം ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.